ഇന്ന് പകൽകാലം വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽകാലത്തെ ആത്മീയ ശുശ്രൂഷകളെല്ലാം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ തികച്ചും ബലപ്പെടുത്തുന്നതും പുതുക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം അനുദിനം നയിക്കത്തക്ക രീതിയിൽ ആവശ്യമായിരിക്കുന്ന പാട്ടുകളും ആത്മീയ ദൂതുകളും ഒക്കെ നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബലം തരുന്ന സാക്ഷ്യ വാക്കുകൾക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള ചില സമയങ്ങൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരാത്മീയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും എന്നെ താഴ്ത്തുവാനും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർപ്പി പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രാർത്ഥന കേട്ട ഒരു വിഷയം ഞാൻ പറയുകയുണ്ടായി. എൻ്റെ ഇളയ സഹോദരിയുടെ മകളുടെ വിവാഹ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അതിന് എൻഗേജ്മെന്റും വിവാഹവും കഴിഞ്ഞ ദിവസം നടത്തപ്പെടുവാനും വളരെ വളരെ മാന്യമായ രീതിയിൽ ആ ശുശ്രൂഷകളൊക്കെ നടത്തപ്പെടുവാൻ കർത്തവിടയാക്കി. അങ്ങനെ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മറുപടി കൂടെ കർത്താവ് നൽകിയുണ്ടായി. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിനൊക്കെ അത് കാരണമായി തീരും. ഇനിയും ഞങ്ങളും പോകേണ്ട നാളുകൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി എൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കറിയാം. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ആ കാര്യം പങ്കുവെച്ചിട്ടുണ്ട്. അതിനു മുൻപ് 1-2 വിഷയങ്ങൾ കൂടെ മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇതിന് തുടക്കമിട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം വിശുദ്ധന്മാരുമായി ഞാൻ പങ്കുവെപ്പാൻ പോകുന്ന വചനം ഇതാണ്: മുൾപടർപ്പിലെ ദൈവശബ്ദത്തിന്റെ മുൻപാകെയുള്ള ദൈവ നിയോഗങ്ങൾ എന്നുള്ളതാണ്. മുൾപടർപ്പിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ കാണുന്ന മുൾപടർപ്പിൽ ഉള്ള ദൈവശബ്ദത്തെ കുറിച്ച് ഈ വാത്സല്യ സഭയിൽ തന്നെ ഞാൻ ദൂത് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറ്റുള്ള ചിന്തകൾ കൂടെ ആ ഭാഗങ്ങളിൽ നിന്ന് നൽകിയുണ്ടായി. ഞാൻ വായിക്കുന്നു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു ഭാഗമാണ്. ജീവിതത്തിൽ മനക്കോട്ടകൾ തകർന്ന് തന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് സുഭിക്ഷമായി കഴിയേണ്ട ഒരു മനുഷ്യൻ, അധികാര പദവികളിലെത്തേണ്ട ഒരു മനുഷ്യൻ, രാജകീയമായ രീതിയിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ, രാജാവിന് തുലനമാക്കത്തക്ക രീതിയിൽ സകല അനുഭവങ്ങളും പ്രാപിക്കേണ്ട ഒരു മനുഷ്യൻ, മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ചെന്നപ്പോൾ താൻ കണ്ട കാഴ്ച, അത് മോശ കണ്ട കാഴ്ചയാണ്. സ്തോത്രം. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ നോക്കുക, ഒരു വലിയ പൊസിഷനിൽ നിന്ന്, ഒരു വലിയ ഉന്നതമായ പദവികളിൽ നിന്ന് തൻ്റെതായിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്ന് താൻ ഒന്നുമില്ലാത്തവനായി തീർന്ന് പ്രതീക്ഷിക്കാത്ത ജോലി ചെയ്ത് മരുഭൂമിയിൽ ഒരു മുൾപടർപ്പിന്റെ മുൻപാകെ എത്തപ്പെടുന്ന ദൈവത്തിന്റെ ഒരു മനുഷ്യൻ, ഇസ്രായേൽ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ആ തിരിച്ചവ് പ്രാപിച്ചപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത ഹൃദയം കൊണ്ട് തിരസ്കരിച്ചവൻ മരുഭൂമിയിൽ ആടുകളുടെ പിറകെ നടക്കാൻ തീരുമാനിച്ചു. ഒരാത്മീക ദൂത് ഈ സമയത്തിൽ ദൈവാത്മാവ് എനിക്ക് തരുന്നത് ഞാൻ പറയാം. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിനകത്തെത്ത തീരുമാനത്തെ മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കേവലാൽ വാക്കാൽ പറയുന്ന ദർശനത്തിന്റെ രൂപങ്ങൾ മാറുമ്പോൾ, വാക്കാൽ പറയുന്ന പലതും മാറുമ്പോൾ ഹൃദയത്തിനകത്തെടുത്ത തീരുമാനത്തെ മാറ്റാൻ മരുഭൂമിക്ക് സാധ്യമല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് സാധ്യമല്ല. കാരണം ഹൃദയത്തോട് സംസാരിച്ചവൻ മനുഷ്യനല്ല, ഹൃദയത്തോട് സംസാരിച്ചവൻ ദൈവമാണ്. ദൈവത്തിന്റെ വാക്കുകൾ ഹൃദയം കൊണ്ടേറ്റെടുത്ത് അത് ദൈവശബ്ദമാണ് തിരിച്ചറിയുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് മരുഭൂമി വിഷയമല്ല. അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിന്റെ മാർഗങ്ങളുണ്ടെന്ന് വിശ്വസിക്കത്തക്ക നിലയിൽ മോശയെ അഭ്യസിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാനാണ് മുൾപ്പടർപ്പിലൂടെ ദൈവം കേൾപ്പിച്ച ശബ്ദം. നാല് ചിന്തകളാണ് ദൈവാത്മാവിനെ പഠിപ്പിച്ചത്. മുൾപ്പടർപ്പിലെ ശബ്ദത്തിലൂടെ നാല് പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങൾ ദൈവം മോശയെ പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ മുൻപിലുള്ള മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങൾ മുളപ്പടർപ്പിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ആർക്കും സാധ്യമല്ല. വേദനിപ്പിക്കുന്നതാണ്, തൊടുവാൻ പോലും പറ്റുകയില്ല. പക്ഷേ മുൾപ്പടർപ്പിനകത്ത് ദൈവത്തിന് പ്രവേശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധന്മാരെ ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവനിയോഗ ശബ്ദം കേൾപ്പിക്കട്ടെ. സ്തോത്രം. നിനക്കടുത്ത് ചെല്ലുവാൻ പറ്റാത്ത വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ അകത്ത് വരുന്ന ദൈവത്തിനായി ഇന്ന് പകൽകാലം ദൈവത്തെ സ്തുതിക്കുക. ഒരുപക്ഷെ നിനക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല, നീ പ്രവേശിക്കേണ്ട കാര്യമില്ല. അതിന്റെ അടുത്ത് വരെ നീ ചെല്ലുമ്പോൾ ആ മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് നിന്നെ രൂപപ്പെടുത്തി പുറത്തു വിടുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മുൾപ്പടർപ്പിലെ ശബ്ദത്തിൽ നിന്ന് ഒരു വാക്തത്വത്തെ ഉറപ്പിക്കുന്ന ഒരു ശബ്ദമാണ് മോശ കേട്ടത്. അതാണ് ഞാൻ വായിച്ചത്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവരുടെ അരുളി ചെയ്തു. ഇന്ന് പകൽകാലം ഞാൻ ഓർപ്പിക്കട്ടെ, മോശയോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ മുൾപ്പടർപ്പിലൂടെ ദൈവശബ്ദത്തിലൂടെ ദൈവത്തിന് മോശയെ ഓർപ്പിക്കാനുള്ളത് ഞാൻ പെട്ടെന്ന് നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഞാനൊരു ദൂതുമായിട്ടാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് മറ്റൊന്നുമല്ല, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. തന്നെ ബലപ്പെടുത്താൻ വേണ്ടി തന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിന്റെ വാക്തത്വങ്ങളെ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരുന്ന അബ്രഹാം ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സ്വന്തം മകനെ യാഗമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോ ദൈവം പറഞ്ഞ മലയിലേക്ക് യാഗമർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ കരുതിയ ദൈവത്തെ കുറിച്ചും തന്റെ മകനായിരിക്കുന്ന ഇസഹാക്ക് ശാമകാലത്ത് സ്തോത്രം വിത നടത്തി നൂറുമേനി വിളവെടുത്ത ശാമത്തെ തോൽപ്പിച്ച ദൈവമായി ഇസഹാക്കിന്റെ ദൈവമെങ്കിൽ അമ്മാച്ചനെ കളിപ്പിച്ച് പല നന്മകൾ ഉണ്ടാക്കി സുഭിക്ഷതയുടെ പാതയിൽ മുന്നോട്ട് പോയപ്പോ യാക്കോബേ അത് ഭൗതിക അനുഗ്രഹമാ, എന്റെ അനുഗ്രഹം നീ കൈപ്പറ്റണമെങ്കിൽ നിന്റെ പേര് ഞാൻ മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞവന യാക്കോബിന്റെ ദൈവമെങ്കിൽ മോശേ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിതാക്കന്മാരുടെ ദൈവത്തെ നീ ഒന്ന് കണ്ടുമുട്ടേണ്ടത് ആവശ്യമാണ്. വിശുദ്ധന്മാരെ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, താങ്ക് യു ലോർഡ്. നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തെ സേവിച്ച് ദൈവസന്നിധിയിൽ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച പിതാക്കന്മാരുടെ ദൈവം നിന്നെ കാണുന്നുണ്ടെന്നുള്ള അറിവ് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ നീ അകത്താ ചിന്ത പ്രവേശിച്ചാൽ നീ ബലപ്പെടും ഈ നിമിഷം തന്നെ. ഹല്ലേലൂയ. നിരാശപ്പെട്ട മോശ, തന്റെ ഹൃദയത്തിലെ ഭാവനകൾ നഷ്ടപ്പെടുത്തിയ മോശ, തന്റെ ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ചു പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ ഭയത്തോടെ മുൾപ്പെടുപ്പിന്റെ ചുവട്ടിലേക്ക് എത്തിയ മോശയോട് ദൈവത്തിന് പറയേണ്ട ദൂത് മറ്റൊന്നുമല്ല, പിതാക്കന്മാരുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓ റാഥാനാൽ ശന്തല, ഈ ആത്മീയ കൂട്ടായ്മയിൽ, ഈ ഓൺലൈനിൽ, ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അതത് ഭവനങ്ങളിൽ ക്രിസ്തുവിന്റെ പാദപീഠത്തിങ്കിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, നീ വിശ്വസിക്കുക, നിന്റെ അപ്പച്ചന്റെ പ്രാർത്ഥന കേട്ട, നിന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ട, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട, ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ഓ ശന്തന ഹസയ അധുന രഗമ സന്തലേ രവാഷിയ, പ്രാർത്ഥനയ്ക്ക് മറുപടി എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞ് മടുപ്പിന്റെ ചിന്തകൾ ആവഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഈ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അടുക്കൽ വന്ന് നിന്നെ സ്പർശിച്ചു പറയുക, സ്തോത്രം, നിന്റെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. പലർക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തവൻ ഇന്നും നമുക്കായി ജീവിക്കുന്ന മോശയെ, ഞാൻ നിന്നെ ഈ മുൾപ്പിറപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാൻ പോകിയ സ്തോത്രം, നിന്നെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെങ്കിൽ നിന്റെ പിതാക്കന്മാരെ നടത്തിയ അതേ ദൈവം തന്നെയാ ഞാന്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയാ സ്തോത്രം. അതിന്റെ 14 പ്രകാരം വായിക്കുന്നുണ്ട്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. വെളിപ്പെട്ട ദൈവം ആരാകുന്നു എന്നറിയാമോ? മോശേ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെയാ. അതാണ് പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം. നമുക്ക് വിശ്വസിക്കാം, ഇന്ന് പകൽകാലം മാനുഷ്യ ശബ്ദങ്ങൾ കേട്ട് ജീവിതത്തിൽ സ്തോത്രം പ്രത്യേകമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഈ ദൈവ സന്ദേശം ഈ സഭായോഗത്തിൽ കേൾക്കുന്നെങ്കിൽ, ജോർജ് ഉലുപ്പാസ്റ്ററല്ല പറയുന്നത്, നേരെ മറിച്ച് തന്റെ ദാസന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ എന്റെ മഹത്വം വിട്ടുകൊടുക്കത്തില്ല ആർക്കും, എന്റെ ശബ്ദമാണ് നിന്നെ കേൾപ്പിച്ചതെങ്കിൽ അതിന്റെ ഉടമ ദൈവം തന്നെയാണ്. ആകിയാൽ മരുഭൂമിയിൽ നിന്നെ കൈവിടാൻ എനിക്ക് ആഗ്രഹമില്ല, ഒരു പുതിയ ദൗത്യം തന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു മോശേ. പ്രൈസ് ഗോഡ്. മരുഭൂമിയിലെ മുൾപ്പടപ്പിന്റെ അകത്തുള്ള ദൈവശബ്ദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പിതാക്കന്മാരെ നടത്തിയ ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണെന്നുള്ള ഒരു ദൂത് മോശയ്ക്ക് ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. രണ്ട്, അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു മർമ്മം കൂടെ പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവുമാണ്. പ്രൈസ് ഗോഡ്. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശ എന്ന് വിളിച്ചു. മോശ ഇതുവരെയും ദൈവം പേർ ചൊല്ലി വിളിച്ചത് കേട്ടിട്ടില്ല. മോശ എന്ന് പേരിട്ടത് അവന്റെ അമ്മയപ്പന്മാരാ. ദൈവത്തിൽ ആശ്രയം വെച്ച അമ്മയപ്പന്മാരാണ് മോശ എന്ന് പേരിട്ടത്. അതിന്റെ ചരിത്രഭാഗം നിങ്ങൾക്കറിയാം. ശത്രുവായവൻ നശിപ്പിക്കേണ്ടതിന് പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും നശിപ്പിക്കാത്ത വിധം ദൈവം തന്റെ പദ്ധതി ക്രമീകരിച്ച് രാജാവിന്റെ പുത്രി തന്നെ തന്നെ കയ്യേറ്റ് ആ യോഗ്യത നൽകി മുലപ്പാൽ കുടിപ്പാൻ വേണ്ടി സ്വന്തം അമ്മയുടെ അടുക്കൽ തന്നെ കൊണ്ടെത്തിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയാണ് ദൈവം മോശയോടുള്ള ബന്ധത്തിൽ പ്ലാൻ ചെയ്തത്. അതിന് വലിയ വലിയ ആഴങ്ങളേറിയ മർമ്മങ്ങളിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. മോശ എന്നുള്ള വിളി കേട്ടത് അപ്പൻ അമ്മമാരാണ്. തന്റെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, ദൈവത്തിന് വിളി കേട്ടിട്ടില്ല. എന്നാൽ മുൾപ്പടർപ്പിലൂടെ പുറത്തു വന്ന ശബ്ദത്തിനകത്ത് ദൈവത്തിന്റെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്ന ഒരനുഭവം മോശയ്ക്കുണ്ടായി. ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, നിന്നെ പേർ ചൊല്ലി വിളിക്കുവാൻ ദൈവത്തിന് മുൾപ്പടർപ്പ് വിഷയമല്ല, മുൾപ്പടർപ്പ് കത്തുന്നത് വിഷയമല്ല. ദൈവത്തിന് നിന്നെ പേർ ചൊല്ലി വിളിക്കുവാൻ ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ വചനം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ വളരെ പരിചയമുള്ള ഒരു മറ്റൊരു വചനത്തിലേക്ക് കൂടെ എൻ്റെ ശ്രദ്ധയെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോയി. അത് മറ്റൊന്നുമല്ല, ഇതേ ചിന്തയിൽ നിന്ന് തന്നെ ദൈവദാസന്മാർ ഞാനടക്കം ഈ കോവിഡ് കാലത്ത് നിങ്ങളുമായി വചനം സംസാരിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. ഇതിനൊന്നുകൂടി ആ വചനം എടുത്തു പറയാം. ഗോസ്പിൾ ഓഫ് മാത്യൂസ് ചാപ്റ്റർ 14, പത്താം എഴുതിയ സുവിശേഷം 14 അധ്യായത്തിന്റെ, ദൈവത്തിന് സ്തോത്രം, 26 വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അതിന്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം. 24, കരവിട്ട് പല നാഴിക ദൂരത്തായി, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. തിരകളാൽ വലഞ്ഞിരുന്ന പടകിന്റെ അടുക്കലേക്ക് വരുവാൻ യേശുവിന്റെ മനസ്സ് ആ നിലയിലേക്ക് സ്നേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടായെങ്കിൽ, ഇന്ന് പകൽകാലം ഒരു ക്രിസ്തു ശിഷ്യൻ തിരമാലകളാൽ വലയുന്നത് കാണുമ്പോൾ എന്റെ ദൈവത്തിന് വിഷയം തിരമാലകളുടെ ശക്തമേറിയ ശബ്ദധ്വനികളല്ല, തിരമാലകളുടെ ആരവം ദൈവത്തിന് വിഷയമല്ല, എന്റെ കർത്താവിന് വിഷയം അകപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് പകൽകാലം ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളാകുന്ന തിരമാലകളാൽ നിന്റെ വിശ്വാസ ജീവിതമാകുന്ന നൗക ആടി ഉലയുന്നു എങ്കിൽ, ആടി ഉലയുന്നു എങ്കിൽ, നിന്റെ ഉലയുന്ന അനുഭവത്തെ കാണുവാൻ ഈ വചനം സംസാരിക്കുന്ന ഞാൻ പോലും അപ്രാപ്തനാണ്. നിന്റെ ഭവനത്തിന് ഉലച്ചിലുകളെ കാണുവാൻ സ്തോത്രം ആർക്കും സാധ്യമല്ല. നിന്റെ വ്യക്തി ജീവിതത്തിന് ഉലച്ചിലുകളെ കാണുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതിന് പ്രാപ്തിയുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ ഇന്ന് പകൽകാലം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നിന്റെ ആത്മാവിന് വേണ്ടി വില മുടക്കിയവൻ, നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കാൽവറിയിൽ ത്യാഗമായി തീർന്നവൻ, സ്തോത്രം, ക്രൂശുമരണം വരിച്ചവൻ, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഈ സമയം പക്ഷവാദം ചെയ്യുന്നവൻ, തിരമാലകളുടെ ശബ്ദം നിന്നെ അലങ്കോലപ്പെടുത്തുന്നെങ്കിൽ, ചില പ്രതിസന്ധികൾ ചിന്തിച്ചു ഭാരപ്പെട്ട നിന്റെ ഹൃദയത്തെ ശല്യപ്പെടുത്തുന്നതെങ്കിൽ, ഇന്ന് പകൽകാലം കർത്താവിന് പറയാനുള്ളത് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. തിരമാലകളുടെ ശബ്ദത്തിന്റെ മുൻപിലും സ്തോത്രം. കർത്താവിന്റെ ശബ്ദത്തെ തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാർ ഭൂതമാണെന്ന് അലറിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിലും, അല്ലല്ല, ഇത് ഭൂതമല്ല, മറ്റൊരു ശബ്ദമല്ല, ഞാൻ തന്നെയാണ്, പറഞ്ഞയച്ചവനാ തിരമാലകളുടെ അടുക്കൽ വന്നിരിക്കുന്നത്, പറഞ്ഞയച്ചവനാ നിന്റെ സ്തോത്രം പടകിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇന്ന് പകൽകാലം നിന്നെ രക്ഷിച്ചവനായിരിക്കുന്ന യേശു കർത്താവ് തന്നെ തന്റെ സഭയോട് ശക്തമായി സംസാരിക്കുന്നു, ദൈവ മക്കളോട് ശക്തമായി സംസാരിക്കുന്നു, വ്യക്തികളോട് ശക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ, നിന്റെ പടകിന്റെ അടുക്കൽ വരുവാൻ ഒരു മതമുണ്ടാക്കിയ സ്ഥാപകന് സാധ്യമല്ല. ഒരു സ്തോത്രം നിന്റെ പടകിന്റെ അടുക്കൽ വരുവാൻ ഒരു സംഘടനാ സ്ഥാപകന് സാധ്യമല്ല. നിന്റെ പടകിന്റെ അടുക്കൽ വരുവാൻ നിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന കർത്താവിന് സാധ്യമാണ്. ഹല്ലേലൂയ, വിശ്വസിക്കുക നിങ്ങൾ. ഈ ദിവസങ്ങളിലായി ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സ്നേഹബുദ്ധിയാ പറയാനുള്ളത്, ഞാനാകുന്നവൻ, ഞാനാകുന്നു, ദൈവത്തിന് സ്തോത്രം. അതേ കാര്യം തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ 1:17 വായിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലായപ്പോൾ തിരമാലകളുടെ ശബ്ദങ്ങളും തന്നെ ഭയപ്പെടുത്തുന്ന ധാരാളം അനുഭവങ്ങളുടെ മുൻപാകെ ഇപ്രകാരമാണ് വായിക്കുന്നത്. യോഹന്നാൻ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. സമയത്തിന്റെ കുറവ് കൊണ്ട ഞാൻ അവിശുദ്ധീകരണ ഭാഗങ്ങളിലേക്ക് പോകാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ സുവിശേഷ വിരോധിയായ ചക്രവർത്തിയുടെ, സ്തോത്രം, ആജ്ഞപ്രകാരം നാടുകടത്തപ്പെട്ടവൻ, തന്നെ തകർക്കാൻ വേണ്ടി, തന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം ഇല്ലാതാക്കാൻ വേണ്ടി, ഏകാന്തതയുടെ ആരുപോലുമില്ലാത്ത സ്ഥലത്ത് പ്രൈസ് ഗോഡ് തന്നെ പേടിപ്പിക്കുന്ന, തമ്മനെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, ആ പ്രായം ചെന്ന മനുഷ്യൻ, ആ വൃദ്ധനായിരിക്കുന്ന അപ്പോസ്തോലൻ, സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന് പേരെടുത്തവൻ, താൻ അവിടെ ആയിരുന്നപ്പോൾ സഭകളെ കുറിച്ചുള്ള എരിവ്, സഭകളെ കുറിച്ചുള്ള ഭാരം തന്റെ അകത്ത്, സ്തോത്രം, ഏകാന്തത അനുഭവിച്ച യോഹന്നാന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട്, താൻ സഭകളെ സ്നേഹിച്ചത് കൊണ്ട്, സ്തോത്രം, പ്രത്യക്ഷപ്പെട്ട കർത്താവ് പറഞ്ഞു, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുരയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ മൂർച്ചയേറിയ 2 വാളും പുറപ്പെടുന്നു. യോഹന്നാനെ, നീ 7 സഭകളെ കുറിച്ചാണ് വ്യസനിച്ച ഈ ഏകാന്തത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ നീ പേടിക്കേണ്ട, ആ 7 നക്ഷത്രങ്ങൾ എന്റെ കരത്തിൽ തന്നെയുണ്ട്. ഇന്ന് പകൽകാലം നീ അന്തരാത്മാവിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പൊൻകരങ്ങളിൽ അതിനെ വഹിക്കുന്ന കർത്താവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ മാതാപിതാക്കളെയും ഈ കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവരെയും ഓർത്ത് വ്യാകുലപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവമക്കളാ, നുപകൽകാലം യോഗന്നാനോട് സംസാരിച്ച ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ആ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ വഹിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. വിശുദ്ധന്മാരെ കുറിച്ചുള്ള ആത്മഭാരം ദർശനം നിറഞ്ഞതാണ്. വിശുദ്ധന്മാരെ കുറിച്ചുള്ള ആത്മഭാരം നല്ലതാണ്. എന്നാൽ യോഗന്നാനെ, നിന്റെ ഭാരം എനിക്കറിയാം. അവരെന്റെ മക്കളായതുകൊണ്ട് ഞാൻ എന്റെ കരത്തിൽ അവരെ വഹിച്ചിരിക്കുക. വെള്ളോട്ടിന് സാദൃശ്യമുള്ള കാലെനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇറങ്ങി വരുന്നു പ്രവർത്തിക്കുന്ന ദൈവമാ. അതുകൊണ്ട് യോഹന്നാനെ, നീ ഭാരപ്പെടണ്ട. ഈ ശബ്ദം കേട്ടപ്പോൾ മരിച്ചവനെ പോലെയായി, അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഇത് ലിറ്ററി തന്നെ ശരിയാ. ആരും വരാതിരുന്ന്, ആരുമില്ലാതിരുന്ന സ്ഥലത്ത്, ആശ്വസിപ്പിക്കാൻ ഒരു വ്യക്തിയുമില്ലാതിരുന്ന സ്ഥലത്ത്, കർത്താവിനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന, ദൈവശബ്ദം കേട്ട മനുഷ്യന്റെ മേൽ കർത്താവിന്റെ കൈവച്ചു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ഞാൻ അന്ത്യനും ആദ്യനും അന്ത്യനുമാകുന്നു ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം മുൾപ്പടർപ്പിലെ ശബ്ദം നമ്മളെ ബലപ്പെടുത്തുന്ന ശബ്ദമാണ്, അവന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, മുൾപ്പടർപ്പിലെ ശബ്ദം എന്ന് പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 9-ാം വാക്യം, 3:9, ബുക്ക് ഓഫ് എക്സോഡസ് Chapter 3, verse 9. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രയേമര വരെ ഞെരുക്കുന്ന ഞെരുക്കൂ ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. മോശ ഇത് കേൾപ്പിക്കാനാ മുൾപ്പുറപ്പിന്റെ ചുവട്ടിലേക്ക് ദൈവം കൊണ്ടുപോയത്. മോശ മിസ്രയേമിലായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. മോശ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളെ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷേ മൈലുകൾക്കപ്പുറമായി ഇസ്രായേൽ മക്കൾ അപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുക. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഈ നിമിഷം ഇസ്രായേൽ മക്കൾ നിലവിളിയ. ആ ദൂതും കൂടെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുക, ഇനി എനിക്ക് സഹിക്കാൻ മേല, ഇറങ്ങി വന്ന് രക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽകാലം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളി ദൈവം ശ്രദ്ധിച്ചതിന്റെ മറുപടി എന്ന വണ്ണം പ്രത്യക്ഷമായി തന്നെ അതിന്റെ ഫലം കാണത്തക്ക രീതിയിൽ ദൈവസഭയും ദൈവസഭാ ജനങ്ങളും വരുന്ന ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിലവിളിക്കുന്നത് മോശ കണ്ടിട്ടില്ല, പക്ഷെ മോശയോട് ദൈവം പറയുന്നത്, നിന്റെ ജനത്തിന്റെ, നീ ആയിരിക്കുന്ന ജനത്തിന്റെ, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. മുൾപ്പടർപ്പിലെ ദൈവശബ്ദത്തിന്റെ പ്രത്യേകത നിലവിളി കേട്ടിരിക്കുന്നു എന്നുള്ള ദൂത് പറയാൻ വേണ്ടിയാ മോശയെ മുൾപ്പടർപ്പിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. സ്തോത്രം. ഇന്ന് പകൽകാലം മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്നേഹബുദ്ധിയാ ഓർപ്പിക്കാനുള്ളത്, നിലവിളി കേട്ടിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നീ മുൻപോട്ട് പോയിക്കോ. ഹല്ലേലൂയ. എന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. വിശദീകരിക്കാൻ സമയമില്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മുൾപ്പടർപ്പിനകത്തെ ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് കാണപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ചുള്ള ഉറപ്പ് മോശയ്ക്ക് ദൈവം കൊടുക്കുന്നു. അതിന്റെ 8-ാം വാക്യം, അവരെ മിസ്രയീമിലെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന്, വളരെ ശ്രദ്ധിക്കണം, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പ്രത്യേകത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ. പ്രൈസ് ഗോഡ്. ഞാൻ അവരെ കൊണ്ടുപോകാൻ ഇറങ്ങി വന്നിരിക്കുക. വ്യാഖ്യാനിക്കേണ്ട വചനമാണെങ്കിലും ചില ആത്മീയ ചിന്തകൾ മാത്രം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മോശ കണ്ടിട്ടില്ല ഈ പറഞ്ഞ ദേശം. പാലും തേനും ഒഴുകുന്ന ദേശം മോശ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. മോശ കണ്ടത് ഈജിപ്താണ്. നൈൽ നദി കണ്ടിട്ടുണ്ട്, പാലൊഴുകുന്നത് കണ്ടിട്ടില്ല, രക്തമൊഴുകുന്നത് കണ്ടു കാണും. പ്രൈസ് ഗോഡ്. തേനൊഴുകുന്നത് കണ്ടിട്ടില്ല, പക്ഷേ മോശേ ഞാൻ എന്തിനാ ഇറങ്ങി വന്നതെന്നറിയാമോ? നിന്റെ കാഴ്ചപ്പാട് കൊണ്ട് കാണാത്ത, നിന്റെ അക്ഷരീയമായ കണ്ണുകൊണ്ട് കാണാത്ത മറ്റൊരു ദേശമുണ്ടെന്ന് പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. ഓ റബ ശന്ദന അക്ഷര ഹത്തുര ജവാനവ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ തലമുറ കാണാത്ത, നീ കാണാത്ത പലതും കാണുവാൻ പറ്റുമെന്ന് നിന്നെ പ്രേരിപ്പിക്കാൻ വേണ്ടിയ കർത്താവ് ഇന്ന് പകൽകാലം നിന്നോട് ദൂത് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം. നീ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ മേന്മമേറിയ ഒരവസ്ഥ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നീ കാണണം. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ എന്റെ ജനത്തിനു വേണ്ടി വച്ചിരിക്കുന്നു. കനാൻ, ഹല്ലേലൂയ, ഫലസമൃദ്ധിയുടെ, തേനൊഴുക്കിന്റെ, പാലൊഴുകുന്ന ഒരു ദേശം. ഞാൻ ആത്മീയമായ ഒരു വ്യാഖ്യാനം കൂട്ടിച്ചേർത്തോട്ടെ. ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് വചനമാകുന്ന പാൽ കുടിപ്പാനോ വചനമാകുന്ന തേൻ ഭക്ഷിപ്പാനോ ആത്മാവിന്റെ ഫലം അനുഭവിക്കത്തക്ക നിലയിൽ, നിറവനുഭവിക്കത്തക്ക നിലയിൽ അന്യപ്പെട്ടു കിടന്ന എന്നെയും നിങ്ങളെയും ഈ ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ഗോഡ്. മറ്റൊരു ആത്മീയ ഉപദേശം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട ഒരു നഗരം നമുക്ക് മുൻപിലുണ്ട്. നാം ഇതുവരെയും അനുഭവിക്കാത്തതും ജീവിതത്തിൽ രുചിക്കാത്തതുമായിരിക്കുന്ന അനുഭവങ്ങൾ മുന്നിലുണ്ട്. നിത്യതയും നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്വർഗവും സ്വർഗസിംഹാസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഇത് ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. ജീവിതത്തിൽ മുൾപ്പടർപ്പുകൾ വരുന്നത് നിത്യതയുടെ അനുഭവങ്ങൾ പ്രാപിക്കാൻ, ദൈവരാജ്യമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രാപിപ്പാൻ, കാണപ്പെടാത്തത് പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന മുൾപ്പടർപ്പത്തിനകത്തെ ശബ്ദത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി ഭൗതികമായ ഒരു ദൂത് കൂടെ പറയാം. ചിലപ്പോൾ ദൈവം ചില ചേഞ്ചസ് തരുന്നത്, ദൈവം ചിലപ്പോൾ ദൈവനോട് മാറ്റി പാർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, നാം ഇതുവരെയും രുചിക്കാത്തതും അനുഭവിക്കാത്തതുമായ മറ്റൊന്ന് അനുഭവിക്കത്തക്ക നിലയിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ പരിപാലിച്ച് നിലനിർത്തുവാൻ വേണ്ടി ആക്കി വച്ചിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിക്കാം. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ, ജീവിതത്തിൽ വരുന്ന മുൾപ്പടർപ്പുകളിൽ ദൈവശബ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം. അത് നിന്നെ ദഹിപ്പിക്കാനല്ല, നശിപ്പിക്കാനല്ല, ദൈവശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു ഉറവിടമായി മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ചില കഷ്ടതകൾ, ചില പരിശോധനകളാകുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങൾ വരുന്നത് ദൈവനിയോഗം അറിയിപ്പാനാണ്, ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവിടെ നിന്നാണ് മോശ ദൈവശബ്ദമായി പുറത്തുപോയി ദൈവമേൽപ്പിച്ച പ്രവൃത്തികൾ ചെയ്തത്. അതേ ദൈവമക്കളെ, ഈ ഭൂമി ജീവിതത്തിൽ ഈ കോവിഡിന്റെ കാലം പലർക്കും മുൾപ്പടർപ്പിന്റെ കാലമായിരുന്നു, വേദന ജനിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ ഒറ്റവരും പ്രിയപ്പെട്ടവരും അനേക ദൈവദാസന്മാരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് നമ്മളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും മുൾപ്പെപ്പിന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, നാം ഇതുവരെയും കാണാത്തതും ചിന്തിക്കാത്തതുമായിരിക്കുന്ന വലിയ വലിയ അനുഭവങ്ങൾ പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് മുൾപ്പടർപ്പിലെ ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ആത്മീയ ദൂതിലൂടെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവസഭയ്ക്ക് നന്ദി. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്.